إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سهودرين علي الله يسوك شتي تقوي أولا جيوكنا من أنيم نمولين ورمي بقويان പരിശുദ്ധ ഇസ്ലാം നമ്മുടെ ദീൻ പഠിപ്പിക്കുന്ന വളരെ വിശേഷപ്പെട്ട ഒരു സ്വഭാവമാണ് സക്കീനത്ത് എന്നുള്ളത്. ഇന്ന് നമ്മിൽ അധികം ആളുകൾക്കും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു ഗുണം കൂടിയാണ്. മറ്റേത് കാലത്തേക്കാളും ഉപരി മുസ്ലിമീങ്ങൾക്ക് ഇന്ന് ആവശ്യമുള്ള ഒരു സിഫത്തും ഒരു ഹുലുക്കും ആണ് ഈ സ്വഭാവം, സക്കീനത്ത് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നിരവധി ആയത്തുകളിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു സിഫത്താണ്, ഒരു വിശേഷണമാണ്, മുഅ്മിനീങ്ങളുടെ ഗുണമാണ് അവർക്ക് സക്കീനത്ത് ഉണ്ടാകും എന്നത്. ഈ വാക്കിനെ, എന്താണ് സക്കീനത്ത് എന്ന വാക്കിന്റെ അർത്ഥം, അത് വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞതായി കാണാം. അത്തുമഅനീനത്തുൽ വഖാർ, ശാന്തതയും ഗാംഭീര്യവും. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ പതറാത്ത, വെപ്രാളപ്പെടാത്ത സ്വഭാവം. വസ്സുക്കൂൻ, ശാന്തത. അല്ലദീ യുനസ്സിലുഹു അല്ലാഹു ഫീ ഖൽബി അബ്ദി ഇൻദ ഇഖ്തിറാബി, തന്റെ അടിമയുടെ മനസ്സിൽ ഒരു വിഷമമുണ്ടാകുമ്പോൾ, അങ്കലാപ്പുണ്ടാകുമ്പോൾ അല്ലാഹു അവന്റെ ഖൽബിൽ ഇറക്കുന്ന ഇങ്ങനെയുള്ള സ്വഭാവം, ശാന്തതയും സ്ഥിരതയും, അതാണ് സക്കീനത്ത്. മിൻ ശിദ്ദത്തിൽ മഖാവിഫ്, പേടിപ്പിക്കുന്ന സന്ദർഭങ്ങളിൽ. ഫല യൻസഇജു ബഅദ ദാലിക്, അള്ളാഹു ഈ ഗുണം, ഈ സക്കീനത്ത് അവന് ഇട്ടുകൊടുത്താൽ, ഫല യൻസഇജ്, അതിനുശേഷം അവന് യാതൊരു ബേജാറും വെപ്രാളവും ഉണ്ടാവുകയില്ല. ലിമാ യരിദു അലൈഹി, ആ മനസ്സിൽ പിന്നീട് കടന്നുവരുന്ന വിഷമങ്ങളും പേടിയും അതൊന്നും പിന്നെ അവനെ ബാധിക്കുകയില്ല. വയൂരിദു ലഹു, ഈ സ്വഭാവം ആ വിശ്വാസിക്കുണ്ടാക്കും. സിയാദത്തുൽ ഈമാൻ വഖുവത്തുൽ യഖീൻ വസ്സബാത്ത്, ഈമാനിൽ വർദ്ധനവുണ്ടാക്കും. സബാത്ത്, ദീനിൽ അടിയുറച്ചു നിൽക്കാനുള്ള കഴിവവന് നൽകും. അതുപോലെ ഖുവ്വത്തുൽ യഖീൻ, അള്ളാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുള്ള പ്രതിഫലത്തെ കുറിച്ച്, അതുപോലെ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ യഖീൻ അവരുണ്ടാകും. ഒരാളുടെ മനസ്സിൽ സക്കീനത്തുണ്ടായാൽ ഇസ്ലാമിലെ പല നിയമങ്ങളും പല ഇബാദത്തുകളും പരിശോധിച്ചാൽ അതിലൊക്കെ അള്ളാഹു തആല നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഗുണം, സക്കീനത്തുണ്ടാക്കാനുള്ള ഒരു തെർബിയത്ത് നൽകുന്നതായി കാണാൻ സാധിക്കും. നമസ്കാരം എടുത്തു നോക്കുക. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ നിന്നതിന് ശേഷം പിറകിൽ ഒരു ശബ്ദം കേട്ടു, ബഹളം കേട്ടു. അദ്ദേഹം ചോദിച്ചു, മാഷഅനുക്കും, എന്താണ് സംഭവിച്ചത്? ചില സഹാബിമാർ പറഞ്ഞു, സ്തഅജൽനാ ഇലസ്സലാ, നമസ്കരിക്കാൻ വേണ്ടി തിരക്ക് കൂട്ടിയതാണ്. നമസ്കാരം തുടക്കത്തിൽ തന്നെ കിട്ടാൻ വേണ്ടി ധൃതിയിൽ വന്നതിന്റെ ശബ്ദമാണ്. സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ലാ തഫ്അലു, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഇദാ അതൈതുമുസ് സലാത ഫഅലൈക്കുമുസ് സകീന, നിങ്ങൾ നമസ്കാരത്തിന് പുറപ്പെട്ടാൽ നിങ്ങൾ എങ്ങനെയാണ് വരേണ്ടത്? ഫഅലൈക്കുമുസ് സകീന, ശാന്തതയും ഗാംഭീര്യവും നിങ്ങൾക്കുണ്ടാകണം. വളരെ ഗൗരവമുള്ള ഒരു സംഭാഷണത്തിന് വേണ്ടി അള്ളാഹുമായുള്ള കൂടിക്കാഴ്ചയ്ക്കാണ് നിങ്ങൾ പുറപ്പെട്ടിരിക്കുന്നത്. ആ ഒരു ഭാവം നിങ്ങൾക്കുണ്ടാകണം. ഏതെങ്കിലും മൈതാനത്തേക്ക് കളിക്കാൻ പോകുന്ന ഭാവത്തിലാകരുത്. അല്ലെങ്കിൽ എന്തെങ്കിലും നിസ്സാരമായ ഒരു കളിതമാശക്ക് പുറപ്പെട്ടതുപോലെ ആകരുത്. വളരെ ഗാംഭീര്യത്തോടെ ആയിരിക്കണം നിങ്ങൾ നടക്കുന്നത്. ഫമാഅദ്റബ്തും ഫസല്ലു വമാഫാത്തുക്കും ഫഅതിമു, ഇനി അങ്ങനെയൊക്കെ ശാന്തമായി പോയിട്ട് കുറച്ച് നഷ്ടപ്പെട്ടാൽ നമസ്കാരത്തിന് ഒന്നോ രണ്ടോ റക്അത്ത് പോയാൽ ബാക്കി നമസ്കരിക്കുക. ആ നഷ്ടപ്പെട്ടത് നിങ്ങൾ ഇമാം സലാം വീട്ടിന് ശേഷം പൂർത്തിയാക്കുക. എന്നാൽ പോലും ഒരു റക്അത്ത് നഷ്ടപ്പെടുമെന്ന് തോന്നിയാൽ പോലും ധൃതി പിടിച്ച് ഈ നമസ്കാരം എന്ന ഇബാദത്തിന്റെ ഗാംഭീര്യത്തിന് ക്ഷതം വരുത്തുന്ന രീതിയിൽ നിങ്ങൾ നമസ്കാരത്തിലേക്ക് നടന്നെടുക്കരുത്. ഇപ്പോ പതിവായി ജമാഅത്തിൽ നമസ്കരിക്കുന്ന ഒരാൾക്ക് ഈ സ്വഭാവം ഉണ്ടാകും. അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം പ്രതീക്ഷിക്കാതെ സംഭവിച്ചാൽ പെട്ടെന്ന് അവൻ പതിരിപ്പോവുകയില്ല. ഒന്നാമത്തെ തക്വീർ കിട്ടാൻ വേണ്ടിയാണ് ഇറങ്ങിയത്. പക്ഷെ രണ്ടരക്കാത്ത് കഴിഞ്ഞിട്ടുണ്ട് പള്ളിയിൽ എത്തിയപ്പോൾ. എന്നാലും പതുക്കെ തന്നെ നടന്നു വന്നതും അവൻ ശീലിച്ചു, സ്വയം നിയന്ത്രിച്ച് പരിശീലിച്ചു. അതുപോലെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്താൽ ഇദാ ഉഖീമത്തു സ്വലാ ഫലാ തഖൂമു ഹത്താ തറൂനി, എന്നെ കാണുന്നതുവരെ നിങ്ങൾ എഴുന്നേൽക്കരുത്. നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഇമാമ് പറയുന്ന സമയത്താണ് നമസ്കാരം. ഇമാം മുഅദ്ദിനോട് ഇഖാമത്ത് കൊടുക്കാൻ ആവശ്യപ്പെടുമ്പോഴാണ് ജമാഅത്ത് നടക്കുക. അങ്ങനെ ഇഖാമത്ത് കൊടുത്തു. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വീട് പള്ളിയോട് ചാരിയായിരുന്നു, പള്ളിയുടെ അടുത്തായിരുന്നു. അപ്പൊ ഇഖാമത്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലായിരിക്കും. എന്നാൽ നിങ്ങൾ എഴുന്നേൽക്കരുത്, ഞാൻ വരുന്നതുവരെ എഴുന്നേൽക്കരുത്. ഹത്താ തറൂനി, എന്നെ കാണുന്നതുവരെ അവിടെ തന്നെ ഇരിക്കണം. എങ്ങനെയാണ് ഇരിക്കേണ്ടത്? വഅലൈക്കും സഖീന, നിങ്ങൾക്ക് ഗാംഭീര്യം ഉണ്ടാകണം, നിങ്ങൾക്ക് ശാന്തത ഉണ്ടാകണം. എന്താണ് ഇമാം വരാത്തത്, ഇഖാമത്ത് കൊടുത്തിട്ട് എന്താണ് കാണാത്തത് എന്ന് പറഞ്ഞ് തിരിഞ്ഞും പറഞ്ഞ് നോക്കരുത്. വഅലൈക്കും സഖീന, നിങ്ങൾ ശാന്തമായിരിക്കണം. അപ്പൊ ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ഈ സ്വഭാവം സഖീനത്ത് അത് നമ്മുടെ മനസ്സിൽ വളർത്തി ഉണ്ടാക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ കൽപ്പനകളിലൂടെ. സ്വപ്പ് നേരെയാക്കുന്നതിനെ കുറിച്ച് നമസ്കാരത്തിൽ നമുക്കറിയാം, സ്വപ്പ് നേരെയാക്കൽ നമസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. നമസ്കാരത്തിൽ സ്വപ്പ് നേരെയാക്കുക എന്നതിനെ കുറിച്ച് നിസാദിനെ പറഞ്ഞത് ഫൈന തസ്വീയത്തു സുഫൂഫ് മിൻ തമാമി സ്വലാ, നമസ്കാരത്തിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് തസ്വീയത്തു സുഫൂഫ്. അതിനെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖത്താബി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, തസ്വീയത്തു സുഫൂഫ് എന്ന് പറഞ്ഞാൽ വമഅനാഹു ലുസൂമു സകീനതി ഫിസ്സലാ, നമസ്കാരത്തിൽ നിൽക്കേണ്ടത് സകീനത്തോടെയാണ്, ശാന്തതയോടെയും ഗാംഭീര്യത്തോടെയും അടക്കവും ഒതുക്കവും ഉണ്ടായിക്കൊണ്ടുമാണ്. അതിന് യോജിച്ചത് സ്വപ്പ് നേരെയാക്കി നിൽക്കുക എന്നുള്ളതാണ്. സ്വപ്പ് നേരെയാക്കാത്ത ഒരു അവസ്ഥ എങ്ങനെയായിരിക്കും? അത് ശാന്തതക്കെതിരായിരിക്കും. ഓരോരുത്തർ ഓരോ സ്ഥലത്താണ്, അങ്ങനെയല്ല ഉണ്ടാകേണ്ടത്. അതുപോലെ നമുക്കറിയാം നമസ്കാരത്തിന്റെ ഓരോ കാര്യത്തിലും, നമസ്കാരത്തിൽ നമസ്കാരത്തിന്റെ റൂഹ്, നമസ്കാരത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ഖുശുആണ്. എന്താണ് ഖുശുആ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് പുറമെ ശരീരത്തിലെ അവയവങ്ങൾ കൂടി ശാന്തമായി അടങ്ങി ഒതുങ്ങി കഴിയുന്നതിനാണ് ഖുശുആ എന്ന് പറയുന്നത്. അത് നമസ്കാരത്തിന്റെ ഓരോ അനക്കത്തിലും ഓരോ സന്ദർഭത്തിലും ഖുശുഉണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് എന്തെങ്കിലും ഞെട്ടിക്കുന്ന വാർത്ത വന്നാൽ, അല്ലെങ്കിൽ വിഷമമുണ്ടാകുന്ന എന്തെങ്കിലും സന്ദർഭം വന്നാൽ എന്തായിരുന്നു അവിടെ ചെയ്യാറുള്ളത്? സാധാരണ അങ്ങനെയുള്ള ഘട്ടത്തിലാണ് നമ്മുടെ സക്കീനത്ത് നഷ്ടപ്പെടുക, ശാന്തത നഷ്ടപ്പെടുക. എന്തെങ്കിലും ഒരു വാർത്ത വിഷമിപ്പിക്കുന്നത് കേട്ടു, എന്തെങ്കിലും ഒരു വെല്ലുവിളി നമ്മുടെ മുമ്പിൽ വന്നു, ആ സന്ദർഭത്തിലാണ് നമ്മൾ നമ്മുടെ സ്വഭാവം മറന്ന് എന്തെങ്കിലും മോശമായ വാക്കുകൾ പറയുകയോ, അല്ലെങ്കിൽ ഒരു വിശ്വാസിയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത എന്തെങ്കിലും രൂപത്തിൽ പ്രതികരിക്കുകയോ ചെയ്യാറുള്ളത്. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സക്കീനത്തിന്റെ അളവ് എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ, ഇങ്ങനെ എന്തെങ്കിലും വിഷമമുണ്ടായാൽ എന്താണ് അവിടുന്ന് ചെയ്യാറുള്ളത്? അടുത്ത് കാണുന്ന ആരോട് പരാതി പറയുകയല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ പ്രതികരിക്കുകയില്ല. അവിടുന്ന് ചെയ്യാറുള്ളത് ഇദാ ഹസബഹു അംറുൻ സല്ലാ, എന്തെങ്കിലും ഒരു വിഷമമുണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കും. നമസ്കാരം എന്ന് പറയുന്നത് എത്ര ഭംഗിയുള്ള ഒരു പ്രതികരണമാണ്. ഒരു വിഷമമുള്ള വാർത്ത കേൾക്കുമ്പോൾ അയാൾ കരയുകയോ അല്ലെങ്കിൽ പരാതി പറയുകയോ ചെയ്യുന്നു, മറ്റൊരാൾ നമസ്കരിക്കുന്നു. എന്തുമാത്രം വ്യത്യാസമാണ് രണ്ടാളുകൾക്കിടയിലുള്ളത്! അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതുപോലെ നോമ്പ്, ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്, അർഖാനുൽ ഇസ്ലാമിൽപ്പെട്ട ഒന്നാണ് നോമ്പ്. നമുക്കറിയാം എന്താണ് നോമ്പിന്റെ സ്വഭാവം. നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കാന സൗമു യൗമി അഹദികും ഇദാ കാന യൗമു സൗമി അഹദികും ഫലാ യർഫുസ് വലാ യസ്ഖ്, നോമ്പ് നോറ്റു കഴിഞ്ഞാൽ അന്ന് നിങ്ങൾ തെറി പറയരുത്, തെമ്മാടിത്തം ചെയ്യരുത്. ഇനി ആരെങ്കിലും ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത്? അവനോട് ആരെങ്കിലും തെറി പറയാൻ വന്നാൽ, അടികൂടാൻ വന്നാൽ, ഞാൻ നോമ്പുകാരനാണ് എന്നാണ് മറുപടി പറയേണ്ടത്. അപ്പൊ ഇങ്ങനെ നോമ്പ് നോറ്റ ഒരാൾ റമദാനിലായാലും അല്ലാതെ സുന്നത്ത് നോമ്പുകളായാലും ഇടക്കിടെ നോമ്പിന്റെ അവസരങ്ങളുണ്ട്. ആ സന്ദർഭത്തിലൊക്കെ ഈ സ്വഭാവത്തോടെ നോമ്പ് നോറ്റ ഒരാൾക്ക് എന്തുമാത്രം സക്കീനത്തുണ്ടാകും, എന്തുമാത്രം ശാന്തതയും അവധാനതയും ഉണ്ടാകും. ഇതാണ് നോമ്പിന്റെ അവസ്ഥ. ഇനി ഹജ്ജിലാണെങ്കിലോ, ഹജ്ജിന്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശബ്ദം കേട്ടു. അദ്ദേഹത്തിന്റെ പിറകിൽ ആളുകൾ ഒട്ടകത്തെ അടിക്കുന്നുണ്ട് പെട്ടെന്ന് നടക്കാൻ വേണ്ടി. തിരക്കും ബഹളവും കേട്ടു. അവിടുന്ന് പറഞ്ഞു, അയ്യുഹന്നാസ് അലൈക്കും ബിസ്സകീന, ജനങ്ങളെ നിങ്ങൾ ശാന്തരായി നടക്കുക. ഫഇന്നൽ ബിർറ ലൈസ ബിൽ ഇളാ, തിരക്ക് കൂട്ടി ആരാണ് മുന്നിലെത്തുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അല്ല പ്രതിഫലം. അതുകൊണ്ട് പതുക്കെ സമാധാനത്തോടുകൂടി ഹജ്ജ് ചെയ്യുക. ഹജ്ജിനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു തന്നെ എന്താണ്? ഫമൻ ഫറദ ഫീഹിൽ ഹജ്ജ് അൽ ഹജ്ജ് അഷ്ഹുർ മഅലൂമാത്, ഹജ്ജിന്റെ മാസങ്ങൾ അറിയപ്പെട്ടതാണ്. ആ ഹജ്ജ് മാസങ്ങളിൽ ആരെങ്കിലും ഹജ്ജിന് ഇഹ്റാമിൽ പ്രവേശിച്ചാൽ, ഫമൻ ഫറദ ഫീഹിൽ ഹജ്ജ് ഫലാ റഫത വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്, ഹജ്ജിന്റെ സന്ദർഭത്തിൽ അവൻ എന്ത് ചെയ്യരുത്? തമ്മാടിത്തം, അതുപോലെ തന്നെ അശ്ലീലമായ സംസാരം, വലാ ജിദാൽ തർക്കം ഹജ്ജിൽ പാടില്ല. ശാന്തതയുടെ നേരെ വിപരീതമായ സ്വഭാവങ്ങളാണ് ഇതൊക്കെ. സദാ തർക്കിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും സക്കീനത്ത് ഉണ്ടാവുകയില്ല, അത് പാടില്ല ഹജ്ജ്. അപ്പൊ ഹജ്ജ് ചെയ്തയാൾക്ക് ഈ സ്വഭാവം ഉണ്ടാകും. അമ്പിയാക്കളുടെ സ്വഭാവമാണ് സക്കീനത്ത് എന്നുള്ളത്, ശാന്തത എന്നുള്ളത്. എത്ര പ്രകോപിപ്പിച്ചാലും പ്രതികരിക്കാതിരിക്കുക, അവരുടെ ഈമാന്റെ അടിസ്ഥാനത്തിൽ മാത്രം, മാന്യമായി മാത്രം, ശാന്തമായി മാത്രം പ്രതികരിക്കുക എന്നുള്ളത്. അള്ളാഹു തആല അമ്പിയാക്കളുടെ പല കഥകളും വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇങ്ങനെയുള്ള ഒരു വലിയ സിഫത്ത് നമുക്ക് അള്ളാഹു പരിചയപ്പെടുത്തി തരുന്നു. മൂസ അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ അനുഭവം എന്തായിരുന്നു? നിരവധി സന്ദർഭങ്ങളിൽ പേടിപ്പിക്കുന്ന അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന്, ഫിറവൻ മൂസ നബി അലൈഹിസ്സലാമിനെ പിടികൂടും, വകവരുത്തും എന്നുറപ്പായി. എന്താണ് മൂസ അലൈഹിസ്സലാം പറഞ്ഞത്? ഖാല മൂസ ലഖൗമിഹി, വിശ്വാസികളായ ചെറിയൊരു ന്യൂനപക്ഷമാണ് അദ്ദേഹത്തിന്റെ കൂടെയുള്ളത്, നശിപ്പിക്കാൻ ഒരുങ്ങി അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് ഫിറാവൻ എന്ന് പറയുന്ന ധിക്കാരിയായ ഭരണാധികാരിയും അവന്റെ സൈന്യവുമാണ്. ഖാല മൂസ ലഖൗമിഹി, മൂസ തന്റെ കൗമിനോട്, തന്റെ അനുയായികളായ മുഅ്മിനീങ്ങളോട് പറഞ്ഞു, ഇസ്തഈനൂ ബില്ലാഹി വസ്ബിറു, നിങ്ങൾ അള്ളാഹുവിനോട് സഹായം ചോദിക്കുകയും സബർ, ക്ഷമ അവലംബിക്കുകയും ചെയ്യുക. ഇന്നൽ അർദ ലില്ലാഹി, ഈ ഭൂമി ഫിറാവിന്റേതല്ല, ഇത് അള്ളാഹുവിന്റേതാണ്. ഫിറാവിന്റെ കയ്യിൽ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് അള്ളാഹുവാണ്. യൂറിസുഹാ മൻ യശാഉ മിൻ ഇബാദി, അവൻ ഉദ്ദേശിക്കുന്ന അടിമകൾക്ക് അവൻ അത് കൊടുക്കും. നല്ല ആളുകൾക്കെന്നല്ല, എല്ലായ്പ്പോഴും വിശ്വാസികൾക്കെന്നല്ല, അള്ളാഹുവിന്റെ മഷീഅത്ത്, അവന്റെ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇവിടെ അധികാരം കിട്ടും. അത് അവൻ കൊടുത്തതാണ്. ഈ മുശ്രിക്കുകൾ ആരും തങ്ങളുടെ കഴിവ് കൊണ്ട് നേടിയതല്ല. യൂറിസുഹാ മൻ യശാഉ മിൻ ഇബാദി, അള്ളാഹു താൻ ഉദ്ദേശിക്കുന്ന അടിമകൾക്ക് കൊടുക്കുന്നതാണ്. അന്തിമ ഫലം അത് മുഅ്മിനീങ്ങൾക്കായിരിക്കും, മുത്തഖീങ്ങൾക്കായിരിക്കും. ഇങ്ങനെ പറഞ്ഞ് അങ്ങേയറ്റത്തെ ഭയപ്പാടിന്റെ അവസ്ഥയിൽ തന്റെ അനുയായികൾ ഉറപ്പിച്ചു നിർത്തി. അവരുടെ മനസ്സിൽ ഈ ശാന്തത നഷ്ടപ്പെട്ടു പോകുമോ എന്ന് തോന്നിയ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ മൂസ അലൈഹിസ്സലാം ഈ വലിയ ശാന്തിയുടെ സന്ദേശം അവർക്ക് കൈമാറി. അതും കടന്നു വീണ്ടും പ്രതിസന്ധികൾ തന്നെയാണ്. ഫിറഔൻ തൊട്ട് പിന്നിൽ തന്റെ സൈന്യവുമായി തങ്ങളെ കൊല്ലാൻ ഒരുങ്ങി നിൽക്കുന്നു. എന്ത് ചെയ്യുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്? കയ്യും കാലും വെട്ടും, പുരുഷൻ തറക്കും എന്നൊക്കെ പ്രഖ്യാപിച്ചവനായ ശത്രുവാണ്. മുന്നിൽ കടൽ, രക്ഷപ്പെടാൻ യാതൊരു പഴുതുമില്ല. ഭൗതികമായ സബബുകളുടെ കണ്ണിലൂടെ നോക്കിയാൽ ആ സന്ദർഭത്തിൽ എന്താണ് മൂസ അലൈഹിസ്സലാം പറഞ്ഞത്? അദ്ദേഹത്തിന്റെ ശാന്തത നഷ്ടപ്പെട്ടുവോ? അദ്ദേഹം പറഞ്ഞു, ഫലമ്മാ തറാ അൽ ജംആൻ, രണ്ട് സംഘങ്ങളും കണ്ടുമുട്ടിയപ്പോൾ മൂസ അലൈഹിസ്സലാമും അനുയായികളും മറുവശത്ത് ഫിറഔനും സൈന്യവും അവർ ഈ കടലിന്റെ മുന്നിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റഖൂൻ, മൂസ അലൈഹിസ്സലാമിന്റെ സഹാബത്ത് അനുയായികൾ പറഞ്ഞു, ഇന്നാ ലമുദ്റഖൂൻ, നമ്മളിതാ പിടിയിലായിരിക്കും. ഖാല മൂസ അലൈഹിസ്സലാം പറഞ്ഞു, കല്ലാ, അങ്ങനെ എല്ല കാര്യം, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവന്റെ സഹായം, നുസ്റത്ത് എന്റെ കൂടെയുണ്ട്. സയഹ്ദീൻ, അവൻ എന്നെ സഹായിക്കുക തന്നെ ചെയ്യും, അവൻ എനിക്കൊരു വഴി ഇവിടെ നിന്ന് കാണിച്ചു തരിക തന്നെ ചെയ്യും. ആ കഥയുടെ ബാക്കി എന്താണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ എല്ലാ അമ്പിയാക്കളുടെയും ചരിത്രത്തിൽ കാണാൻ സാധിക്കും. നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം ഹിജ്റ പോയ സന്ദർഭം നമുക്കറിയാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അവർ ഗുഹയിൽ ഒളിച്ചിരിക്കുകയും അവരെ കൊല്ലാൻ വേണ്ടി കൊന്നാൽ കിട്ടുന്ന സമ്മാനം പ്രതീക്ഷിച്ച് ഇറങ്ങി പുറപ്പെട്ട മുശ്രിക്കുകൾ അവർ ഈ ഗുഹയുടെ അടുത്തെത്തി. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലുള്ളാ, ലൗ അന്ന അഹദഹും നവറ ഇലാ ഖദമൈഹി അബ്സറനാ തഹ്ത ഖദമൈ, അവരിൽ ഒരാൾ, ഇതാ ആ ഗുഹയുടെ പുറത്ത് നിൽക്കുന്ന ഒരാൾ തങ്ങളുടെ കാൽ ചൂട്ടിലേക്ക് നോക്കിയാൽ നമ്മൾ കാണും, അവരുടെ കാലിന്റെ ചൂട്ടിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ എന്താണ് അവിടുന്ന് പറഞ്ഞത്? മരണം മുന്നിൽ കണ്ട സന്ദർഭമാണ്, അവരൊന്ന് കണ്ണ് താഴേക്ക് നോക്കുകയെ വേണ്ടൂ, അടുത്ത നിമിഷം ആ വാൾ കഴുത്തിലാണ്. ആ സന്ദർഭത്തിൽ എന്താണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? യാ അബബക്കിൻ മാ വന്നുക ബിസ്നൈനി അല്ലാഹു സാലിഫുഹുമാ, മൂന്നാമതായി അല്ലാഹു കൂടെയുള്ള രണ്ടുപേരാണ് നമ്മൾ, ആ രണ്ടുപേരെ കുറിച്ച് എന്താണ് എന്റെ അഭിപ്രായം? ഇങ്ങനെയായിരുന്നു അമ്പിയാക്കളുടെ സ്വഭാവം. അമ്പിയാക്കളുടെ മാത്രമല്ല, സ്വാലിഹീങ്ങളായ മനുഷ്യരുടെയൊക്കെ ഈമാൻ യഥാർത്ഥത്തിൽ ഉള്ളിൽ കയറിയിട്ടുള്ള, പ്രവേശിച്ചിട്ടുള്ള ഓരോ വിശ്വാസികളുടെയും സ്വഭാവമാണ്. അല്ലാഹു തആല സഹാബത്തിനെ കുറിച്ച് പറഞ്ഞു, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ ആ സഹാബത്തിനെ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. ബൈഅത്തു റിദ്വാൻ എന്ന ഉടമ്പടി, അല്ലാഹുവിന്റെ റസൂലിനോട് മരണം വരെ പിന്തിരിയാതെ യുദ്ധം ചെയ്യാം എന്ന് സഹാബത്ത് ബൈഅത്ത് ചെയ്തിട്ടുള്ള സന്ദർഭമാണ് ബൈഅത്തു റിദ്വാൻ. ആ സന്ദർഭത്തിൽ അവിടെ ഒരുമിച്ച അവിടെ സന്നിഹിതരായ സഹാബത്തിനെ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. ആ മരത്തിന്റെ ചുവട്ടിൽ താങ്കൾക്ക് അവർ ബൈഅത്ത് ചെയ്തപ്പോൾ, അവരുടെ ഖൽബിലുള്ളത് എന്താണ് എന്ന്, അവരുടെ ഈമാൻ, അവരുടെ തഖ്വ, അവരുടെ ഇഖ്ലാസ് അത് അല്ലാഹു മനസ്സിലാക്കിയിരിക്കുന്നു. അല്ലാഹു തആല അവർക്ക് സഖീനത്ത് ഇറക്കി. ശാന്തത അല്ലാഹു തആല അവർക്ക് നൽകി. വാസാബഹും ഫത്ഹൻ ഖരീബ, വളരെ അടുത്ത് തന്നെ അവർക്ക് അല്ലാഹു തആല വലിയ ഫത്ഹ്, മക്ക ഫത്ഹ് അവർക്ക് അല്ലാഹു തആല നൽകി. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ, സഹാബത്തിന്റെ ജീവിതത്തിൽ മറ്റൊരു സന്ദർഭം, വളരെ വലിയ പ്രതിസന്ധി, അഹ്സാബ് യുദ്ധം, ഖന്ദഖ് യുദ്ധം എന്നറിയപ്പെടുന്ന യുദ്ധം. എല്ലാ ശത്രുക്കളും ഒരുമിച്ച്, മുശ്രിക്കുകളും അതുപോലെ യഹൂദികളും ആരൊക്കെയുണ്ടോ ശത്രുക്കൾ, അവരൊക്കെ ഒന്നിച്ച് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനുമെതിരെ പുറപ്പെട്ടിരിക്കുകയാണ്. വലമ്മാ റഅൽ മുഅ്മിനൂന അൽഅഹ്സാബ്, ഈ വലിയ സൈന്യത്തെ, ശത്രുക്കളെ മുഅ്മിനീങ്ങൾ സഹാബത്ത് കണ്ടുമുട്ടിയപ്പോൾ, ഖാലൂ ഹാദാ മാ വഅദന അല്ലാഹു വറസൂലു, അവരെന്താണ് പറഞ്ഞത്? ഇതാണ് അള്ളാഹും റസൂലും തന്നിട്ടുള്ള വഅദ്. അള്ളാഹും റസൂലും പറഞ്ഞിട്ടുള്ളത് മുസ്ലിമായി എന്ന് പറഞ്ഞാൽ നേരെ സ്വർഗത്തിലേക്ക് പോകാമെന്നല്ല, നേരെ മറിച്ച് ദുനിയാവിൽ അല്പകാലത്തെ പരീക്ഷണങ്ങൾ, അത് കഴിഞ്ഞാൽ പിന്നെ അനന്തമായ സുഖം, ഇതാണ് വാഗ്ദാനം. ആ വാഗ്ദാനത്തിലെ ഒന്നാമത്തെ പകുതി, ആദ്യഘട്ടം, നിസ്സാരമായ ദുനിയാവിലെ പരീക്ഷണങ്ങൾ, പരലോകത്തെ അപേക്ഷിച്ച് നിസ്സാരമായ പരീക്ഷണങ്ങൾ, അതിതാ മുമ്പിലെത്തിയിരിക്കുന്നു. അവർക്ക് ഈമാൻ കൂടുകയാണ് ചെയ്തത്. ഒരു പ്രതിസന്ധി, ചെറിയൊരു പ്രതിസന്ധി മുമ്പിൽ വരുമ്പോഴേക്കും പതറിപ്പോകുന്ന ആളുകൾ, എന്നാൽ ഇതാ സ്വന്തം ജീവൻ എടുക്കാൻ വരുന്ന ശത്രുക്കളെ മുമ്പിൽ കാണുമ്പോൾ, വമാസാദഹും ഇല്ലാ ഈമാൻ, അവരുടെ ഈമാൻ, അവരുടെ ശാന്തത, അവരുടെ ഈ സഖീനത്ത്, അത് വർദ്ധിക്കുക മാത്രമാണ് ചെയ്തത്. ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു സഹാബിയാണ്. അദ്ദേഹത്തെ മുശ്രിക്കുകൾ കൊല്ലാനൊരുങ്ങുകയാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹം രണ്ട് റക്അത്ത് നമസ്കരിച്ചു. ഈ രണ്ട് റക്അത്ത് തന്റെ ജീവിതത്തിൽ അവസാനത്തെ രണ്ട് റക്അത്താണ്, ഇത് കഴിഞ്ഞാൽ മരണമാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി ലാ അറാ ഇല്ലാ വജ്ഹ അദുവ്, അല്ലാഹുവേ എന്റെ മുമ്പിൽ ശത്രുവിന്റെ മുഖം മാത്രമാണ് കാണുന്നത്, കൊല്ലാൻ കൂടി നിൽക്കുന്ന ശത്രുക്കളെ ഉള്ളൂ. വലാ അറാ വജ്ഹൻ യുഖ്രിഉ റസൂലക അസ്സലാം, എന്റെ അവസാനത്തെ സലാം നിന്റെ റസൂലിനെ അറിയിക്കാൻ ഉള്ള ഒരു മുഖം, ഒരു മുഅ്മിനെ ഇവിടെ കാണുന്നില്ല, ഒരു സഹാബിയെ കാണുന്നില്ല. ഫഅഖ്രിഉഹു മിന്നി സലാം, അതുകൊണ്ട് എന്റെ സലാം നീ അല്ലാഹുവിന്റെ റസൂലിനെ അറിയിക്കണം, നിന്റെ റസൂലിനെ അറിയിക്കണം. എന്നിട്ട് അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന സമയത്ത് പറയുന്ന വാക്കുകൾ, വലസ്തു ഉബാരി ഹീന ഉഖ്തലു മുസ്ലിമൻ അലാ അയ്യി ജംബിൻ കാന ലില്ലാഹി മസ്റഇ, ഒരു മുസ്ലിമായി കൊണ്ട് ഈമാനോടെ മരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് മരിക്കുന്നത് എന്നത് എനിക്കൊരു വിഷയമല്ല, ഏത് നാട്ടിലാണ്, ഏത് അവസ്ഥയിലാണ് മരിക്കുന്നത് എന്ന് ഞാൻ വകവെക്കുന്നില്ല. ഉദാലിക ഫീ ദാതിൽ ഇലാഹി വഹിയശ യുബാരിക് അലാ ഔസാലി ശിൽവിൻ മുമസ്ദഇ, കാരണം ഇത് ഇലാഹായ അല്ലാഹുവിന് വേണ്ടിയാണ്, അവന്റെ തൗഹീദിന് വേണ്ടിയാണ്, മുസ്ലിമായതിന്റെ പേരിലാണ് ഈ മരണം. അത് അള്ളാഹുവിന് വേണ്ടി ആയതുകൊണ്ട് ഞാൻ അതിനെ ഗൗരവിക്കുന്നില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ വെട്ടി കൊന്നതിന് ശേഷം എന്റെ ഈ ചിന്ന ഭിന്നമായ ശരീരത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യും, അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെ അനുഗ്രഹിക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം മരണം വരിക്കുകയാണ് ചെയ്തത്. ഇതാണ് ഒരു മുഅ്മിന്റെ സ്വഭാവം. ഒരു സന്ദർഭത്തിലും സക്കീനത്ത് നഷ്ടപ്പെട്ടുകൂടാ. ഈ സ്വഭാവം നമുക്കുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ ഖൈറുണ്ടാകും. അത് കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഏത് സന്ദർഭത്തിലാണെങ്കിലും, ഒരു വീട്ടിൽ ഈ സ്വഭാവം ഉണ്ടെങ്കിൽ ആ വീട്ടിൽ നല്ല മക്കൾ വളർന്നു വരും. ഒരു മസ്ജിദിൽ ഈ സ്വഭാവം ഉണ്ടെങ്കിൽ അവിടെ അള്ളാഹുവിന്റെ ഉദ്ദേശം, അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി ആ മസ്ജിദിൽ നിന്ന് ഖൈറുണ്ടാകും, ജനങ്ങൾക്ക് ദീൻ കിട്ടും. അതുപോലെ നമ്മൾക്കിടയിലുള്ള ഏത് ബന്ധത്തിലാണെങ്കിലും സക്കീനത്ത്, ശാന്തതയും സമാധാനവും നമ്മുടെ പെരുമാറ്റത്തിലുണ്ടെങ്കിൽ നമുക്ക് ഖൈറ് മാത്രമേ അതുകൊണ്ട് ഉണ്ടാവുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ സഹാബത്തിന് നൽകിയ ഈ മഹത്തായ ഗുണം, അവന്റെ റസൂലിന്റെ സഹാബത്തിന് നൽകിയ ഈ ഗുണം, അമ്പിയാക്കൾക്ക് കൊടുത്ത ഈ ഗുണം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നിരവധി സ്ഥലത്ത് എടുത്തു പറഞ്ഞ്, പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള, പരിചയപ്പെടുത്തിയിട്ടുള്ള ഈ ഗുണം, ഇന്ന് സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഗുണം, അതിന് ചില കാരണങ്ങളുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കാൻ ചില മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം. ഇന്ന് ഈ ഒരു സ്വഭാവം, ശാന്തത നഷ്ടപ്പെടുത്താനുള്ള എല്ലാ കാരണങ്ങളുമുണ്ട്. എന്തെങ്കിലും ഒരു വാർത്ത, വിഷമമുണ്ടാക്കുന്ന ഒരു വാർത്ത ലോകത്തിന്റെ ഏതെങ്കിലും ഒരു മുക്കിൽ, ഒരു മൂലയിൽ സംഭവിച്ചതാണെങ്കിലും അത് അർഹിക്കാത്ത പ്രാധാന്യം കൊടുത്ത് എല്ലാ സ്ഥലത്തും പ്രചരിപ്പിച്ച് ബാക്കിയുള്ളവരുടെ കൂടെ മനസ്സമാധാനം കെടുത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, അതൊരു തൊഴിലാക്കി മാറ്റിയ, ഒരു കച്ചവടമാക്കി മാറ്റിയ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതല്ല ഒരു വിശ്വാസിയുടെ സ്വഭാവം. അവൻ തന്റെ സഹോദരങ്ങളായ മുഅ്മിനീങ്ങളിൽ സമാധാനമാണ്, ശാന്തതയാണ് ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടത്. നമ്മൾ ഖൈറിലാണ്, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും, അതുപോലെ എല്ലാ പ്രതിസന്ധികൾക്കും ഒരു അവസാനമുണ്ട്, ഇങ്ങനെയുള്ള സമാധാനത്തിന്റെ വാക്കുകളാണ് പറയേണ്ടത്. നേരെ മറിച്ച് പേടിയുടെയും അതുപോലെ തന്നെ അശാന്തിയുടെയും വാർത്തകൾ പ്രചരിപ്പിക്കാൻ ആളുകൾ മത്സരിക്കുന്നത് വളരെ ദയനീയമായൊരു യാഥാർത്ഥ്യമാണ്. അതിനുള്ള കാരണം, ഇങ്ങനെയൊരു സ്വഭാവം നമ്മുടെ ദീൻ പഠിപ്പിക്കുന്നുണ്ട് എന്ന് ആളുകൾ അറിഞ്ഞുകൂടാ. ഇസ്ലാം ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ വപ്രാളപ്പെട്ട് നടക്കുന്ന, അങ്കലാത്തിലായി ചെതറി നടക്കുന്ന ഒരു കൂട്ടം വിഡ്ഢികളെയല്ല. നേരെ മറിച്ച് ഏത് സന്ദർഭത്തിലും അള്ളാഹുവിൽ തവക്കുലാക്കി സമാധാനത്തോടെ തങ്ങളുടെ ദൗത്യം, അള്ളാഹുവിന്റെ ഇബാദത്ത് എന്ന് പറയുന്ന പരമമായ ദൗത്യം, അതിൽ മുഴുകി ജീവിക്കുന്ന ശാന്തിയും സമാധാനവുമുള്ള ഒരു ഉമ്മത്തിനെയാണ് എന്ന ചിന്ത നമുക്കില്ലാത്തത് കൊണ്ടാണ്. ഈ സ്വഭാവം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒന്നാമത്തെ മാർഗം ഇഖ്ലാസും തൗഹീദുമാണ്. നമ്മുടെ മനസ്സിൽ തൗഹീദ് ഉണ്ടെങ്കിൽ, ഇഖ്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനമുണ്ടാകും. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹു തആല ഈ സകീനത്തിനെ കുറിച്ച്, ഇഖ്ലാസ് കൊണ്ടുണ്ടാകുന്ന ഈ ഫലത്തെക്കുറിച്ച് പറയുന്ന മനോഹരമായ വാക്കുകൾ നോക്കൂ. അൽ ഇഖ്ലാസ് വത്തൗഹീദു ശജറത്തുൻ ഫിൽ ഖൽബ്, മനുഷ്യന്റെ കൽബിൽ, മനസ്സിലുള്ള ഒരു മരമാണ്, ഒരു വൃക്ഷമാണ് ഇഖ്ലാസും തൗഹീദും. ആത്മാർത്ഥത, അള്ളാഹുവിന് വേണ്ടി മാത്രം എന്ന ഉദ്ദേശത്തോടുകൂടി അമലുകൾ ചെയ്യുക, മറ്റൊരാളെയും ഉദ്ദേശിച്ച് ആളെ കാണിക്കാൻ വേണ്ടി അബാദത്തുകൾ ചെയ്യാതിരിക്കുക, അതാണ് ഇഖ്ലാസ്, അതാണ് തൗഹീദ്. ഇങ്ങനെയുള്ള ഈ ഗുണം മനസ്സിലുണ്ടായാൽ അതൊരു മരം പോലെയാണ്. ഫുറൂഉഹൽ അമാൽ, അതിന്റെ ശാഖകൾ, അത് സൽക്കർമ്മങ്ങളാണ്. സമറുഹ തീബുൽ ഹയാത്തി ഫി ദുനിയ, ദുനിയാവിൽ സമാധാനമുള്ള ജീവിതമാണ് ഈ മരത്തിൽ കായ്ക്കുന്ന പഴങ്ങൾ. വന്നഈമുൽ മുഖീമു ഫിൽ ആഖിറ, ആഖിറത്തിൽ അച്ഛമില്ലാത്ത സുഖവും. ഇത് രണ്ട് കാര്യങ്ങളാണ് ഈ തൗഹീദാകുന്ന മരത്തിന്റെ ഫലങ്ങൾ. വകമാ അന്ന തിമാറുൽ ജന്നതി ലാ മഖ്തൂഅത്തുൻ വലാ മംനൂഅ, സ്വർഗത്തിലെ പഴങ്ങൾ അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ലാ മഖ്തൂഅത്തുൻ വലാ മംനൂഅ, ഒരിക്കലും വിലക്കപ്പെടാത്തതും ഒരിക്കലും ലഭ്യമല്ലാതെ അറ്റുപോകാത്തതുമായതുപോലെ, ഒരിക്കലും കിട്ടാതാവുകയോ വിലക്കപ്പെടുകയോ ചെയ്യാത്തതുപോലെ തന്നെ ദുനിയാവിൽ കിട്ടുന്ന പഴങ്ങൾ, ഈ തൗഹീദിന്റെയും ഇഖ്ലാസിന്റെയും ഫലങ്ങൾ ആഖിറത്തിൽ സ്വർഗത്തിൽ കിട്ടുന്ന പഴങ്ങൾ പോലെയായിരിക്കും. അതിനൊരു അവസാനമില്ല. അഥവാ ഏത് പ്രതിസന്ധി വന്നാലും, സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെ മാറി മറിഞ്ഞാലും, തൗഹീദിന്റെ ഫലമായ മനസ്സമാധാനം, ഇഖ്ലാസിന്റെ ഫലമായ സമാധാനം അതൊരിക്കലും അവസാനിക്കുകയില്ല. വശുർക്കു വൽഖദിബു വർരിയ, നേരെ തിരിച്ച് ഷിർക്ക്, അള്ളാഹു അല്ലാത്തതിനുള്ള പ്രാർത്ഥന, ഇസ്തിഗാസ, പ്രതിസന്ധികളിൽ അവരുടെ സഹായം കിട്ടുമെന്ന പ്രതീക്ഷ, അല്ലെങ്കിൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെടാത്ത, അള്ളാഹു തആല ഷിർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള, അവനല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യൽ, നേർച്ച നേരൽ, ബലിയെറുക്കൽ, ഇങ്ങനെയുള്ള ഷിർക്കുപരമായ പ്രവൃത്തികൾ, അതുപോലെ കളവ്, അതുപോലെ തന്നെ ആളെ കാണിക്കാൻ വേണ്ടി ഇബാദത്ത് ചെയ്യൽ, ശജറത്തുൻ ഫിൽ ഖൽബ്, അതും മനുഷ്യനെ മനസ്സിൽ മുളച്ചു പൊന്തുന്ന ഒരു പാഴ്ചെടിയാണ്. അതിന്റെ ഫലം എന്താണ്? സമറുഹ ഫി ദുനിയ, ദുനിയാവിൽ കിട്ടുന്ന ഫലം, അൽ ഖൗഫ് വൽ ഗം വദീഖു സദർ വദുൽമത്തുൽ ഖൽബ്, ദുനിയാവിൽ കിട്ടുന്ന ഫലങ്ങളാണ് ഭയം, തീരാത്ത ടെൻഷൻ, ദീഖു സദർ ഇടുങ്ങിയ മനസ്സ്, അതുപോലെ മനസ്സിന്റെ ഇരുട്ട്. ഇതൊക്കെ ഷിർക്കിന്റെയും റിയാഇന്റെയും ഫലങ്ങളാണ്. വസമറുഹ ഫിൽ ആഖിറ, ആഖിറത്തിലോ ാണ് ആഹ്റത്തിൽ കിട്ടാൻ പോകുന്നത്. ദുനിയാവിൽ അനുഭവിക്കുന്ന ഈ മനസ്സിന്റെ ഞെരുക്കത്തിന് പുറമെ ആഹ്റത്തിൽ കിട്ടാൻ പോകുന്നത് നരകാവകാശികൾ കഴിക്കുന്ന സഖൂം എന്ന് പറയുന്ന ഭക്ഷണം, അതുപോലെ തന്നെ വൽ അദാബുൽ മുഖീം, അവസാനമില്ലാത്ത ശിക്ഷ. വഖദക്കറല്ലാഹു ഹാതൈനി ശജറതൈനി ഫീ സൂറത്തി ഇബ്രാഹിം, സൂറത്തി ഇബ്രാഹിമിൽ അല്ലാഹു ഈ രണ്ട് മരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. തൗഹീദിനെയും ഷിർക്കിനെയും രണ്ട് മരങ്ങളോട് ഓമിക്കുന്നുണ്ട്. അപ്പോ ഇതാണ് അടിസ്ഥാനപരമായ കാരണം, അടിസ്ഥാനപരമായ മാർഗം. എല്ലാ നല്ല ഗുണങ്ങൾക്കും എല്ലാ ഖൈറിനും ഉള്ള മാർഗം തൗഹീദും ഇഖ്ലാസുമാണ്. രണ്ടാമതായി ഉപകാരപ്രദമായ അറിവ്, ദീനിയായ ഇൽമു പഠിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. പ്രതിസന്ധികൾ ഉണ്ടാകും തോറും കൂടുതൽ കൂടുതൽ ദീനിൽ നിന്ന് അകന്നു പോവുകയല്ല വേണ്ടത്, കൂടുതൽ ദീൻ പഠിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അത് മാത്രമാണ് പരിഹാരം. ഇബ്നു റജബ് റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, ഫൽ ഇൽമു നാഫിഉ, നാഫിഉ ഇൽമിന്റെ പ്രത്യേകത എന്താ? ഹുവ മാ ബാശറൽ ഖുലൂബ്, അത് ഖൽബിൽ ഉള്ളിൽ തട്ടുന്ന, മനസ്സിനെ സ്പർശിക്കുന്ന ഇൽമാണ് യഥാർത്ഥ നാഫിഉായ ഇൽമു. അതുണ്ടായാൽ എന്ത് സംഭവിക്കും? ഫൗജബലഹ സകീന, അത് മനസ്സിന് സമാധാനം, ശാന്തി നൽകും. വൽ ഖശ്യത വൽ ഇഖ്ബാത് വത്തവാദു വൽ ഇൻകിസാർ, അതുപോലെ തന്നെ ഖശ്യത, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം, വിനയം, അല്ലാഹുവിന്റെ മുമ്പിൽ താഴ്മ, ഇതൊക്കെ മനസ്സിലുണ്ടാക്കും ഉപകാരപ്രദമായ നാഫിഉായ ദീനിയായ ഇൽമുണ്ടായാൽ. മൂന്നാമതായി അല്ലാഹുവിന്റെ മേലുള്ള തവക്കുൽ. ഒരുപാട് കാരണങ്ങളുണ്ട് ഖുർആനും സുന്നത്തും പരിശോധിച്ചാൽ. പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങളാണിത്. തവക്കുൽ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. അള്ളാഹു തആലയുടെ തീരുമാനമല്ലാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, എവിടെയും നടക്കുകയില്ല. കുൻ ഫയകൂൻ, അള്ളാഹു ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവൻ സംഭവിക്കട്ടെ എന്ന് വിചാരിച്ചത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. മൂസാ അലൈഹി സ്വലാമിന്റെ കഥ നമ്മൾ പറഞ്ഞു, ഇന്നാല മുദ്രഖൂൻ, ഇതാ ഈ കടലിന്റെയും ശത്രു സൈന്യത്തിന്റെയും ഇടയിലാണ്, ഇനി യാതൊരു പ്രതീക്ഷയുമില്ല എന്നവർ പറഞ്ഞപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞത്? കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, അള്ളാഹുവിന്റെ കൂടെയുണ്ട്, അദ്ദേഹത്തിന്റെ തീരുമാനം അത് മാത്രമേ അവന്റെ തീരുമാനം, റബ്ബിന്റെ തീരുമാനം അത് മാത്രമേ നടക്കുകയുള്ളൂ. സയഹദീൻ, അവനൊരു വഴി കാണിച്ചു തരാതിരിക്കുകയില്ല. ഇതാണ് തവക്കുൽ. ഇങ്ങനെയുള്ള തവക്കുൽ ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാകും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, എന്ന് പറയുന്ന ഈ വാചകം, ഹസ്ബുനല്ലാഹ്, നമുക്ക് അല്ലാഹു മതി, വനിഅമൽ വക്കീൽ, ഭരമേൽപ്പിക്കാൻ എത്ര നല്ലവനാണവൻ, എത്ര മതിയായവനാണവൻ. ഈ വാക്ക് രണ്ട് ആളുകൾ രണ്ട് സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഖാലഹ ഇബ്രാഹിം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇബ്രാഹിം അലൈഹി സ്വലാമിൽ പറഞ്ഞു, ഹൈന ഉൽഖിയ ബിന്നാർ, തീയിലെറിയപ്പെട്ടപ്പോൾ, അദ്ദേഹത്തെ മുശ്രിക്കുകൾ തീയിലിട്ടപ്പോൾ അദ്ദേഹം ഈ വാക്കാണ് പറഞ്ഞത്. വഖാലഹ മുഹമ്മദ്, ഹൈന ഖാലു ഇന്ന الناس ഖദ് ജമഉ ലകും ഫഖ്ഷൂഹും, ഇതാ ശത്രുക്കൾ നിങ്ങൾക്കെതിരെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു, എല്ലാവരും കൂടെ ഒന്നിച്ചാണ് വന്നിരിക്കുന്നത്, രക്ഷയില്ല, പേടിക്കുക എന്ന് ജനങ്ങൾ പറഞ്ഞപ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ വാക്കാണ് പറഞ്ഞത്. ഈ രണ്ടു പേർക്കും എന്താണ് ഫലമുണ്ടായത്, അതിന്റെ അനന്തരഫലം എന്തായിരുന്നു എന്ന് നമുക്കറിയാം. ഇബ്രാഹിം അലൈഹി ഇസ്ലാം തീയിൽ രക്ഷപ്പെട്ടു. അഖുന്നാ യാ നാറു കൂനീ ബർദൻ വസലാം, ആ തീ അത് തണുപ്പായി മാറി. അതുപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സാബ് യുദ്ധത്തിൽ വിജയിച്ചു, അദ്ദേഹത്തിന് ഒരു അപകടവും ഉണ്ടായില്ല. അവർ രക്ഷപ്പെടാനുള്ള കാരണം തവക്കുലായിരുന്നു, അള്ളാഹു തവക്കുലാക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഗുണം വളർത്തിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ഇത് നമുക്ക് രക്ഷയുടെ മാർഗമാണ്. സക്കീനത്തുണ്ടെങ്കിൽ, സമാധാനവും ശാന്തിയും ഉണ്ടെങ്കിൽ നമ്മുടെ ദുനിയാവും ഖൈറായിരിക്കും. അതുപോലെ നമുക്ക് ശാന്തമായ ഇബാദത്തുകൾ ചെയ്യാനും നമ്മുടെ പരലോക ജീവിതം നന്നാക്കാനും സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ സദ്ഗുണങ്ങളും എല്ലാ നല്ല സ്വഭാവങ്ങളും നൽകി നമ്മുടെ ജീവിതം നന്നാക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന ആദാബന്നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم آت نفوسنا تقواها وزكها انت خير من زكاها انت وليها ومولاها. اقول ما سمعتم واستغفر الله لي ولكم، واستغفروه انه هو الغفور الرحيم.